بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തൗഹീദും തഖ്വയും നിലനിർത്തി ജീവിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور തീർച്ചയായും ലോകാവസാനം അത് വരുന്നതാണ്, സംഭവിക്കുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അള്ളാഹു ഖബറുകളിൽ നിന്ന് അതിലുള്ള മുഴുവൻ ആളുകളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമാണ്. സൂറത്തുൽ ഹജ്ജിലെ 7-ാമത്തെ ആയത്ത്. ബൽ കദബൂ ബിസ്സാ, എന്നാൽ കാഫിറുകൾ ലോകാവസാനത്തെ തള്ളിക്കളഞ്ഞു, കളവാക്കി. വഅഅതദനാലിമൻ കദബ സഅത സഈറ, ലോകാവസാനത്തെ തള്ളിക്കളയുന്നവർക്ക് വേണ്ടി നാം നരകാഗ്നി, കത്തിജ്വലിക്കുന്ന അഗ്നി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 11-ാമത്തെ ആയത്ത്. അപ്പൊ ലോകാവസാനം സത്യമാണ്. അതിനുശേഷം ഖബറുകളിൽ നിന്ന് പിന്നീട് നിർണിതമായ സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളതും സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയവും ഇതാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പും അതിനുശേഷമുള്ള ജീവിതവും, അത് സ്വസ്ഥവും അള്ളാഹു സ്വീകരിക്കുന്നതും അവന്റെ അരികിൽ തൃപ്തികരവും ആയിത്തീരണം എന്നുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ അവസരത്തെ അവൻ കൽപ്പിച്ച പ്രകാരം വിനിയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലോകാവസാനത്തെ തിരിച്ചറിയുന്നതിനായി അതിനു മുമ്പുള്ള ഏതാനും അടയാളങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതിലേറ്റവും വലിയ അടയാളങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ 10 അടയാളങ്ങളിൽ ഒന്നാമത്തെ മഹദിയുടെ വരവിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും പ്രമാണങ്ങളുമെല്ലാം നാം മനസ്സിലാക്കി. തുടർന്ന് ഇമാം മഹദി ഭരണാധികാരി ആയിരിക്കെ തന്നെ യഹൂദികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ തുനിഞ്ഞിറങ്ങിയ മസീഹുദ്ദജ്ജാൽ എന്ന മസീഹുദ്ദലാലത്തിനെ സംബന്ധിച്ചും കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി മസീഹുദ്ദജ്ജാലിനെ വധിക്കാനായി അള്ളാഹു നിയോഗിക്കുന്ന ഈസാ അലൈഹിസലാം, വഇന്നഹു ലഇൽമുൽ ലിസാ ഫലാ തംതറുന്ന ബിഹാ, തീർച്ചയായും അദ്ദേഹം ലോകാവസാനത്തിന്റെ അടയാളമാണ്, നിങ്ങൾ അതിലൊട്ടും സംശയിച്ചു പോകരുത്. ചില ഖിറാഅത്തനുസരിച്ച് അലമുൻ ലിസാ എന്ന് തന്നെയുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളം, ലോകാവസാനത്തിന്റെ തെളിവ് ആയിട്ട് ഈസാ അലൈഹിസലാം ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഇറങ്ങി വരും. ഇക്കാര്യം സൂറത്തു സുഖ്റുഫിലെ 61-ാമത്തെ ആയത്തിൽ കാണാം. ഇന്ന് ലോകം അനീതിയും അതേപോലെ തന്നെ അക്രമങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും അങ്ങനെ ഇരുട്ട് നിറഞ്ഞ തോന്നിവാസങ്ങളും അധർമ്മങ്ങളും അന്യായമായ കൊലപാതകങ്ങളും തോന്നിവാസത്തിന്റെ സമ്പ്രദായങ്ങളും ഹറാമിന്റെ വ്യാപനവും എല്ലാം നിറഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കും, ഇവിടെ തെറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് നന്മയിലേക്ക് വന്നിരുന്നെങ്കിൽ, നന്മയിലേക്ക് വരാൻ കൂട്ടാക്കാത്ത മുഴുവൻ ആളുകളും അവരൊക്കെ ഒന്ന് നശിച്ചുപോയിരുന്നെങ്കിൽ, ഇവിടെ നല്ല ആളുകൾ മാത്രം പരസ്പരം ആർക്കും ആരോടും വിദ്വേഷമില്ലാതെ, രണ്ടാളുകൾ ഒരുമിച്ചിരുന്നാൽ അവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെ ഒന്നല്ല, രണ്ടല്ല, ഏഴു വർഷങ്ങൾ ഈ രൂപത്തിൽ മുസ്ലിം സഹോദരങ്ങൾ ഈ ലോകത്ത് പരസ്പരം കലാപമില്ലാതെ, സംഘർഷങ്ങളില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ ഈസാ അലി ഇസ്ലാമിനോടൊപ്പം ഇവിടെ ജീവിക്കും എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശേഷമാണ്. അപ്പൊ നമുക്കതിൽ സന്തോഷമുണ്ട്. അതേസമയത്ത് ലോകാവസാനം സത്യമാണ് എന്ന വ്യക്തമായ ഒരു തെളിവും അതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം തൊട്ടുമുമ്പ് ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയാണ് ഈ ഉമ്മത്ത് നേരിട്ടത്. അത് മസീഹുദ്ദജ്ജാലാണ്. മസീഹുദ്ദജ്ജാൽ എന്ന മസീഹുൽ ലലാലത്തിന് ശേഷം മസീഹുൽ ഹിദായ മസീഹ് ഈസാ ബിൻ മറിയം അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവരും. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം സമാധാനത്തിന്റെ ഒരു ജീവിതം, എല്ലായിടത്തും ഇസ്ലാം, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളും അതെല്ലാം നിലനിൽക്കുന്ന ഒരു സന്ദർഭം, അങ്ങനെ കുറഞ്ഞ കാലം അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുകയും പിന്നീട് വീണ്ടും ദോഷത്തിലേക്കും തിന്മയിലേക്കും കടക്കുകയും മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളും മരണപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അവസാനത്തെ മറ്റ് അടയാളങ്ങൾ കൂടി കടന്നുവന്ന് ലോകം അവസാനിക്കുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായ പ്രമാണങ്ങളിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് നബിമാരുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചരിത്രം ഈസാ അലി ഇസ്ലാമിനുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജനനം തന്നെ ഒരു അത്ഭുതമാണ്. നാല് തരത്തിലാണ് ഇവിടെ മനുഷ്യരുള്ളത്. ഒന്ന് ആദം അലൈഹിസലാം. അദ്ദേഹം ഒരു പിതാവോ മാതാവോ ഇല്ലാതെയാണ് അദ്ദേഹത്തെ ഈ ഭൂമുഖത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന് ഹവ്വാ ബീവി. അവർക്ക് ഒരു മാതാവില്ല, അതേപ്രകാരം ഒരു പിതാവില്ലെങ്കിലും ഒരു സ്ത്രീയിൽ നിന്നല്ലാതെ ഒരു പുരുഷനിൽ നിന്നു മാത്രമായിട്ടാണ് ഹവ്വാ ബീവിയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പുരുഷനോ സ്ത്രീയോ ഇല്ലാതെയാണ് ആദം നബിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഈസാ അലി ഇസ്ലാമിനെ അള്ളാഹു കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഒരു പുരുഷനില്ലാതെയാണ്, ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ടാണ് ഈസാ അലി ഇസ്ലാമിന്റെ ജനനം. ബാക്കി എല്ലാവരും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് ബാക്കി എല്ലാ മനുഷ്യരും. ഇങ്ങനെ നാല് തരത്തിലാണ് ഇവിടെ അള്ളാഹു മനുഷ്യരിലെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് അദ്ദേഹം അവസാന നാളുകളിൽ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. അത് നബിമാരിൽ ഈസാ അലി ഇസ്ലാമിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ദീർഘമായ വർഷങ്ങൾ ആകാശലോകത്ത് പ്രത്യേകമായി അള്ളാഹു നിശ്ചയിച്ച സ്ഥാനത്ത് അദ്ദേഹം കഴിച്ചുകൂട്ടുന്നു എന്നുള്ളത്. യഹൂദികൾ അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഒരിക്കലും അവർക്ക് കൊന്നുകളയാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ളത് നമുക്കറിയാം. അതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഇനി ലോകാവസാനത്തിന്റെ അടയാളമായി മനുഷ്യർ ഏറ്റവും വലിയ ഫിത്ന നേരിട്ട് നമുക്കൊരിക്കലും ദജ്ജാലിനെ നേരിടാൻ കഴിയില്ല എന്നൊരു ഘട്ടം വരുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച്, അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് ദജ്ജാലിനെ നശിപ്പിക്കാനായി അള്ളാഹു വിധിച്ചത് ഈസാ അലി ഇസ്ലാം മുഖേന എന്നുള്ളതാണ്. അതിനായിട്ട് ഈസാ അലി ഇസ്ലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതും ഒരു അത്ഭുതമാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ഈസാ അലി ഇസ്ലാം ഒരു തെളിവാണ്, ഒരു അലമാണ്, ഒരു ദൃഷ്ടാന്തമാണ്. വഇന്നഹു ലഅലമുൽ ലിസാ, ലോകാവസാനത്തിനുള്ള ഒരു അടയാളമാണ് അദ്ദേഹം. ഫലാ തംതറുന്ന ബിഹാ, നിങ്ങൾ അക്കാര്യത്തിൽ ഒരിക്കലും സംശയിച്ചു പോകരുത് എന്നാണ്. അതായത് ഈസാ നബിയുടെ വരവ് സംബന്ധിച്ച വിഷയങ്ങൾ ഇതൊന്നും ഊഹാപോഹങ്ങളല്ല, സങ്കല്പങ്ങളല്ല, അതേക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നതൊന്നും കെട്ടുകഥകളല്ല, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ അറിയിപ്പാണ്. നേരത്തെ നമ്മൾ മഹദിയെക്കുറിച്ച് വായിച്ചത്, ദജ്ജാലിനെ കുറിച്ച് പഠിച്ചത്, ഇപ്പോൾ ഈസാ അലി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് വ്യക്തമായി വന്നിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള അറിയിപ്പാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിങ്ങൾ അദ്ദേഹം നബിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ അള്ളാഹുവിന്റെ പുത്രനായിട്ടാണ് ഈസാ അലി ഇസ്ലാമിനെ കണക്കാക്കുന്നത്. ആ വിഷയത്തിൽ അവർ അതിരു വിട്ടുപോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. യഹൂദികളാകട്ടെ ഈസാ അലി ഇസ്ലാമിനെ എല്ലാ നിലക്കും തള്ളിക്കളഞ്ഞവരായിട്ടാണ്. അവര് കുഫറിലാണ് ഈസാ നബിയുടെ വിഷയത്തിൽ യഹൂദികൾ അകപ്പെട്ടിരിക്കുന്നത്. മുഅ്മിനുകൾ ഈസാ നബിയെ നബിയായി വിശ്വസിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ദൈവ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിക്കുകയും യഹൂദികൾ അങ്ങനെ ഈസാ നബി നബിയാണ് എന്ന കാര്യം തന്നെ വിശ്വസിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജനന നേരത്തെ അത്ഭുതം നമുക്കറിയാം. മറിയം ബീവിയെക്കുറിച്ച് ആർക്കും ആ നാട്ടിൽ മോശമായ അഭിപ്രായമില്ല. അവർ ഗർഭം ധരിച്ചപ്പോഴും അവരൊരു മോശമായ ചിന്താഗതിയിലുള്ള അല്ലെങ്കിൽ മോശമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒന്നും അതിനു മുമ്പ് സക്കറിയ അലൈഹി ഇസ്ലാമിന്റെ സംരക്ഷണത്തിൽ വളരുന്ന കാലഘട്ടത്തിൽ മറിയം ബീവിയെക്കുറിച്ച് ആ നാട്ടിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആരും അവരൊരു മോശമായ സ്ത്രീയാണ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല.
എന്നാലും എങ്ങനെ ഒരു കുഞ്ഞുണ്ടായി എന്നത് അവർ അത്ഭുതത്തോടുകൂടി തന്നെയാണ്. ആ സമയത്ത് മറിയം ബീവിയുടെ അരികിൽ സംശയവുമായി ചോദ്യങ്ങളുമായി അവരുടെ അയൽപ്പക്കത്തുള്ളവരും കൂട്ടുകാരും നാട്ടിലുള്ളവരുമെല്ലാം കടന്നു വരുമ്പോൾ ഖുർആൻ പറഞ്ഞ പ്രകാരം സൂറത്തു മറിയമിലെ 29 മുതൽ 32 വരെയുള്ള ആയത്തുകൾ, അവർ ആ കുഞ്ഞിലേക്ക് തന്നെ ചൂണ്ടിക്കാട്ടി, മറുപടി ആ കുഞ്ഞു പറയും, അല്ലാതെ എനിക്കെന്ത് പറയാൻ. കാലു, അപ്പോ ആ നാട്ടുകാർ ചോദിച്ചു, കൈഫ യുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, കൈഫ നുകല്ലിം, ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക തൊട്ടിലിരിക്കുന്ന ഒരു ശിശുവിനോട്? ഞങ്ങൾ എന്ത് സംസാരിക്കാനാ? എങ്ങനെയാണ് ഈ കുഞ്ഞുണ്ടായത്, ഭർത്താവില്ലാത്ത മറിയം ബീവിക്ക് എങ്ങനെയാണ് ഗർഭമുണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് തൊട്ടിലേക്ക് ചൂണ്ടുമ്പോൾ ആ കുഞ്ഞിനോട്, ആ ശിശുവിനോട് ഞങ്ങൾ എന്തു സംസാരിക്കാനാണ് എന്നാണ് പിന്നെ ചുറ്റുമുള്ളവർ ചോദിക്കുന്നത്. കാല, ആ സമയത്ത് അത് ആ കുഞ്ഞ് സംസാരിക്കുന്നു, തൊട്ടിലെ ശിശുവായിരിക്കുന്ന ഈസാ അലൈഹിസലാം സംസാരിക്കുന്നു, ഇന്നി അബ്ദുല്ലാ, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഈസാ അലൈഹിസലാം ഒന്നാമതായി ഉരുവിടുന്ന വാചകം തന്നെ അതാണ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലോകത്ത് അദ്ദേഹം ആദ്യമായി സംസാരിക്കുന്ന സംസാരം തന്നെ, ഇന്നി അബ്ദുല്ലാ. അന്നേരം പിൽക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നുല്ലാ എന്നാണ് നസാറാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈസാ അലൈഹിസലാം ജനനവേളയിൽ ആദ്യമായി സംസാരിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് അള്ളാഹു കിതാബ് നൽകിയിട്ടുണ്ട്. ശൈശവത്തിൽ തന്നെ നബുവത്ത് ലഭ്യമായ അത്ഭുതമാണ് ഈസാ അലൈഹിസലാം. വജാലനി നബിയ, അള്ളാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട്. വജാലനി മുബാറക്കൻ, എന്നെ അവൻ ബറക്കത്തുകൾ നൽകപ്പെട്ടവനാക്കിയിട്ടുണ്ട്. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും എനിക്ക് ബറക്കത്തുകൾ ലഭിക്കുന്ന സാഹചര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. വഔസാനി ബിസ്സലാത്തി വസ്സകാ മാദുംതു ഹയ്യ, ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കാരവും സകാത്തും ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് അല്ലാഹു വസീയത്ത് നൽകിയിട്ടുണ്ട്. വബറം ബിവാലിദത്തി, എന്റെ മാതാവിനോട് നല്ല നിലയിൽ വർത്തിക്കണം എന്നും എനിക്ക് അല്ലാഹു കൽപ്പന നൽകിയിട്ടുണ്ട്. വലം യജാൽനി ജബ്ബാരൻ ശഖിയ, അവനെ ഒരു ധിക്കാരിയോ ദൗർഭാഗ്യവാനോ ആക്കി മാറ്റിയിട്ടില്ല എന്ന് ആ തൊട്ടിലിൽ വെച്ച് ചുറ്റുപാടും കൂടി ആളുകളോട് സംസാരിച്ചു. അദ്ദേഹം നബിയാണ് എന്നതിന്റെ ഒരു തെളിവ്, ഒരു ദൃഷ്ടാന്തമായി കൂടി ഈ സംസാരം പ്രത്യക്ഷമായത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അദ്ദേഹത്തെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ളതും അതും ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. സൂറത്തു നിസായിലെ 157-158 ആയത്തുകൾ, വമാ ഖതലൂഹു വമാ സലബൂഹു, അദ്ദേഹത്തെ അവർ വധിച്ചിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ല. വലാക്കിൻ സുബ്ബിഹലഹും, മറിച്ച് അവർ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയാണ് ഉണ്ടായത്. ഒന്നുകിൽ മറ്റാരെയോ ക്രൂശിച്ചപ്പോൾ അത് ഈസാ നബിയാണെന്ന് അവർ കരുതി കാണും, ആ നിലക്ക് അവർ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വഇന്നല്ലദീന അഖ്തലഫു ഫീ ലഫീ ശക്കിം മിൻഹു മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാ അല്ലൻ, മറിച്ച് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആരൊക്കെയാണോ അഭിപ്രായ ഭിന്നതയിലായത്, അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് വാദിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെ വാദിച്ച ആളുകൾ, അതേപ്രകാരം ക്രൈസ്തവർ വാദിച്ചതുപോലെ മൂന്നാം നാൾ അദ്ദേഹം പിന്നീട് ഉയർപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടേ അത് വാദങ്ങളെല്ലാം പറഞ്ഞ് ഭിന്നിച്ചത് ആരാണോ, അവർക്കൊന്നും യാതൊരു തെളിവുമില്ല, ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. വമാ ഖതലൂഹു യഖീന, ഉറപ്പായും അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ബറഫഹുല്ലാഹു ഇലൈഹി, മറിച്ച് അല്ലാഹു അവനിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. വകാനല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു ഇസ്സത്തും ഹിക്മത്തും അങ്ങേയറ്റമുള്ളവനാണ്, അല്ലാഹു അങ്ങേയറ്റം കരുത്തും പ്രതാപവും അതേപോലെ തന്നെ യുക്തിയും അറിവും ഉള്ളവനാണ് അല്ലാഹു. അവന്റെ യുക്തിയുടെയും അവന്റെ കരുത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈസാ അലൈഹിസലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈസാ അലൈഹിസലാം ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും, അതാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. വഇന്നഹു ലഇൽമുൽ ലിസാ, ഇനി അതായത് ഭൂമിയിലേക്ക് തന്നെ അദ്ദേഹം ആകാശ ലോകത്ത് നിറങ്ങി വരും. ലോകാവസാനത്തിന്റെ അടയാളമായി, ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായി അദ്ദേഹം ഇറങ്ങി വരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നിസായിലെ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് എന്താ? വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ. അഹ്ലി കിതാബിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ അഹ്ലി കിതാബിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പായി അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് സൂറത്തു നിസായിൽ കാണാം. അതെപ്പോഴാണ്? അത് ഈസാ നബി ഭൂമിയിലേക്ക് വരുമ്പം അഹ്ലി കിതാബിലെ ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിക്കും, അവർ മുഅ്മിനുകളാകും. ബാക്കിയുള്ള വിഭാഗമോ യഹൂദികളുടെ കൂടെ കൂടും, അവർക്ക് ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ തന്നെ പരാജയമുണ്ടാകും. അതാണ് പിന്നീടോ വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ, ഇനി ഖിയാമത്ത് നാളിൽ ഈസാ അലൈഹിസ്സലാം ക്രൈസ്തവർക്കെതിരിൽ സാക്ഷിയായിരിക്കും. അവരുടെ വാദങ്ങൾ നേരിട്ട് വന്ന് അല്ലെ അദ്ദേഹം കുരിശ് തകർക്കുകയും അതേപ്രകാരം പന്നികളെ കൊന്നുകളയുകയും അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിന്റെ നബി മാത്രമായിരുന്നു എന്നും നേരിട്ട് വന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അത്ഭുതം ഈ ലോകത്ത് നടന്നതിന് ശേഷം ഇനി എങ്ങനെയാണ് ക്രൈസ്തവരായ ആളുകൾക്ക് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയാൻ കഴിയുക? അതേപ്രകാരം അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും അതിരുകവിഞ്ഞ ഒരുപാട് വിശ്വാസങ്ങൾ വലിയൊരു വിഭാഗമായ ക്രൈസ്തവ വിഭാഗം ലോകത്തുടനീളം വെച്ചു പുലർത്തി പോരുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം തന്നെ നേരിട്ട് വന്ന് അതിനെ തുടച്ചു നീക്കുന്ന ഒരു സന്ദർഭം അത് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ്, ഖുർആനിലെ ഇലത്തൻ عند الكعبة فرأيت رجلا آدم كأحسن ما أنت رائم من آدم الرجال له لمة كأحسن ما أنت അദ്ദേഹത്തെ സംബന്ധിച്ച് അടുത്തോളം പറയുന്നു, ഒരു രാത്രിയിൽ കഴബാലയത്തിനരികിൽ ഞാൻ ഒരാളെ കണ്ടു, പീതവർണമുള്ള ഒരാൾ. ആദം എന്ന് പറഞ്ഞാൽ പീതവർണത്തിലുള്ള ഒരാളെ ഞാൻ കാണുകയുണ്ടായി. ഇരുണ്ട, ഏതാണ്ട് ഇരുണ്ട നിറമുള്ള, എന്നാൽ കാണാൻ അഴകുള്ള, വെളുപ്പും ചുവപ്പും കലർന്ന ഒരു പ്രത്യേക നിറത്തിൽ ഞാനൊരു വ്യക്തിയെ എനിക്കായി കാണിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. ഖദ് റജ്ജലഹ, അദ്ദേഹം മുടി ചീകിയിട്ടുണ്ട്. ഫഹിയ തഖ്തുറു മാൻ, അദ്ദേഹത്തിന്റെ തലമുടിയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നുണ്ട്. മുത്തക്കിയനല റജുലൈൻ, അദ്ദേഹം രണ്ടാളുകളിൽ ഊന്നി നിന്നുകൊണ്ട്, രണ്ടാളുകളിൽ, അത് രണ്ട് മലക്കുകളാണ്, ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഔ അല അവാതിഖ റജുലൈൻ, അല്ലെങ്കിൽ രണ്ടുപേരുടെ ചുമലുകളിൽ അദ്ദേഹം കൈകൾ കൊണ്ട് ഊന്നി നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. എന്നിട്ട് യതൂഫു ബിൽ ബൈത്തി, കഅബാലയം തവാഫ് ചെയ്യുന്നുണ്ട്. ഫസഅൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ്? ഫഖീല ഹാദൽ മസീഹു ബിനു മറിയം. അപ്പം ഈസാ അലൈഹിസ്സലാമിനെ പിന്നീട് കഅബാലയത്തിൽ ഉംറ ചെയ്യാനായിട്ടും ഹജ്ജ് ചെയ്യാനായിട്ടും അദ്ദേഹം അവിടെ വരുന്ന ഒരു രംഗമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ കാണിച്ചു കൊടുത്തതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ കഴിയും. ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസ്, അത് മഹദിയെ സംബന്ധിച്ചാണെങ്കിലും മസീഹു ദജ്ജാലിനെ സംബന്ധിച്ചാണെങ്കിലും മസീഹുൽ ഹിദായത്ത് ഈസാ അലൈഹിസ്സലാമിന്റെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ വരവിനെ സംബന്ധിച്ചാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാം മുത്തവാത്തറായ ഹദീസുകളാണ് എന്ന് കാണാൻ സാധിക്കും. ധാരാളം സ്വഹാബികളിൽ നിന്ന്, ഓരോ സ്വഹാബിയിൽ നിന്നും ധാരാളം താബിഈകൾ കേട്ടുപഠിച്ചു, ഓരോ താബിഈയിൽ നിന്നും ധാരാളം തബഊ താബിഈകൾ കേട്ടു മനസ്സിലാക്കി, അങ്ങനെ ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ശൃംഖലകളിലൂടെ നമ്മുടെ അരികിലേക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളിലാണ് ലോകാവസാനത്തിന്റെ അടയാളമായി ഈസാ അലൈഹിസ്സലാം വരുന്നതിനെ സംബന്ധിച്ചും അതേപ്രകാരമുള്ള മറ്റ് അടയാളങ്ങളെ സംബന്ധിച്ചുമുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം നേരത്തെ തന്നെ മനസ്സിലാക്കിയതനുസരിച്ച് ദജ്ജാലിന്റെ ഏറ്റവും കടുത്ത ഫിത്തനകൾ, അതിന്റെ രൂപവും അതിന്റെ ഗൌരവവും അതിനെ എപ്രകാരം ഭീതിയോടുകൂടെ കാണണം എന്നുള്ളതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ആ ഫിത്തന വ്യാപകമായതിന്റെ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. അള്ളാഹുവിന്റെ ഇതിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യൻസുലു ഇൻദൽ മനാറത്തിൽ ബൈളായി ശർഖിയ ദിമസ്ക്, ദമസ്കസിന്റെ കിഴക്കു ഭാഗത്ത് വെളുത്ത ഒരു പ്രകാശഗോപുരത്തിനടുത്തായി, ഒരു മിനാരത്തിനടുത്തായിട്ട് അദ്ദേഹം ഇറങ്ങി വരും. ബൈന മഹറൂദത്തൈൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹുല്ലത്തുകൾ, രണ്ട് ആഭരണങ്ങൾ അദ്ദേഹം അണിഞ്ഞിട്ടുണ്ടാകും. അതായത് പിന്നെ അതിനെക്കുറിച്ച് മറ്റു ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, മഞ്ഞയും കുങ്കുമവും കലർന്ന, അതായത് ഇളം മഞ്ഞ നിറത്തിലുള്ള പിന്നെ വസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ നിലക്കുള്ള അടയാളങ്ങൾ, ആടകൾ അദ്ദേഹം അണിഞ്ഞിട്ടുണ്ടായിരിക്കും. വാലിയൻ കഫൈഹി അലാ അജ്നിഹത്തി മലകൈനി, രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ, മറ്റൊരു റിപ്പോർട്ടുള്ളത് അങ്ങനെയാണ്, രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ രണ്ട് കഫുകൾ, രണ്ട് മുൻകൈകൾ ഇങ്ങനെ വെക്കുന്ന അവസ്ഥയിൽ, മലക്കുകളുടെ രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ തന്റെ കൈകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തിന്റെ തല അദ്ദേഹം താഴ്ത്തുന്ന സമയത്ത് വെള്ളത്തുള്ളികൾ ഇറ്റി വീഴും. അദ്ദേഹത്തിന്റെ തല അദ്ദേഹം ഉയർത്തുമ്പോൾ മുത്തുകൾ പോലെ വെള്ളിയുടെ മണികൾ, വെള്ളിമണികൾ അദ്ദേഹത്തിന്റെ നിന്ന് ഇട്ടുവിടുകൊണ്ടിരിക്കും. ജുമാൻ എന്ന് പറഞ്ഞാൽ മുത്തുകൾ തന്നെ, വെള്ളിയുടെ ഹബ്ബത്തുകൾ, അതിൽ നിന്നുള്ള മുത്തുകൾ, പിന്നെ മുത്തുകൾ കണക്കെയുള്ള തിളങ്ങുന്ന സംഗതികൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് പിന്നെ ഉതിർന്നു വീണുകൊണ്ടിരിക്കും എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന്റെ ഗന്ധം നുകരുന്ന ഏതൊരു കാഫിറും മരണപ്പെട്ടു പോകാതിരിക്കുകയില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ നഫസിന്റെ അദ്ദേഹത്തിന്റെ കണ്ണെത്തുന്നിടത്തോളം എത്തുന്നതാണ് അദ്ദേഹത്തിന്റെ നഫസ്, അദ്ദേഹത്തിന്റെ ഈ ഉച്ഛ്വാസം എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഫയതുരുബുഹു, അയാൾ അദ്ദേഹം അവനെ അന്വേഷിക്കും, ആരെ? ദജ്ജാലിനെ അന്വേഷിക്കും. ഹത്തായുദരികഹു ബിബാബി ലുദ്ദിൻ, അങ്ങനെ ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച്, ലുദ്ദ് എന്ന പ്രദേശത്തെ കവാടത്തിൽ വെച്ച് ദജ്ജാലിനെ അദ്ദേഹം കണ്ടുമുട്ടും. ഫയഖ്തുലുഹു, അദ്ദേഹത്തെ വധിച്ചു കളയും. സുമ്മ യഅതി ഈസാ ബിനു മറിയമ ഖൗമുൻ ഖദ അസമഹുമുല്ലാ, പിന്നെ ഈസാ അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് ഒരു ജനത വരും. മിൻഹു, അദ്ദേഹം ദജ്ജാലിൽ നിന്ന് അവർക്ക് അള്ളാഹു സംരക്ഷണം നൽകിക്കഴിഞ്ഞു. ഈസാ അലൈഹി സ്വലാം മുഖേന സംരക്ഷണം നൽകിക്കഴിഞ്ഞു. ഫയംസഹു വുജൂഹഹും, അദ്ദേഹം അവരുടെ മുഖത്ത് സ്പർശിക്കും, തടവിക്കൊടുക്കും. അതേപോലെ തന്നെ വയുഹദ്ദിസുഹും ബിദറജാത്തിഹിം ഫിൽ ജന്ന, അവർക്ക് സ്വർഗത്തിലുണ്ടാകുന്ന പദവികളെ കുറിച്ച് അദ്ദേഹം അവരോട് സംസാരിക്കും. അവരുടെ മുഖത്ത് അദ്ദേഹം തടവും എന്നതിനെ സംബന്ധിച്ച് പല വിവരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം മുഖേന അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ബറക്കത്തുകൾ നൽകും. ബറക്കത്ത് നൽകാനായിട്ട് മുഖം തടവിക്കൊടുക്കും. മറ്റു ചില മുഹദ്ദിസുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അവരുടെ ആ ദജ്ജാലിന്റെ ഫിത്നയും ആ കാലഘട്ടത്തിലെ മറ്റു ഫിത്നകളും കാരണമായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് വേവലാതികളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈസാ അലൈഹി സ്വലാം അതിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകും, അതൊക്കെ അവർക്ക് തുടച്ചു നീക്കി കൊടുക്കും. അങ്ങനെ അവരുടെ മുഖത്ത് ഘനീഭവിച്ചു നിൽക്കുന്ന ദുഃഖങ്ങൾ തുടച്ചുമാറ്റി അദ്ദേഹം അവർക്ക് ആശ്വാസവും അതേപോലെ തന്നെ പ്രസന്നതയും സന്തോഷവും പകർന്നുകൊടുക്കും. അങ്ങനെ ഈസാ അലൈഹി സ്വലാം മുഖേന ഇബ്രാഹിമി മില്ലത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് ഏറ്റവും നല്ല ആശ്വാസം, കുഫാറുകളിൽ നിന്ന് തികച്ചും വേറിട്ട് ഏറ്റവും നല്ല ശാന്തമായ ജീവിതം നടത്തുന്ന ഒരു അവസ്ഥ അദ്ദേഹം മുഖേന നൽകും എന്ന് സ്വഹീഹ് മുസ്ലിമിൽ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇനി സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി ലയൂശിക്കന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം, ഇതാ നിങ്ങളിൽ ഇബ്നു മറിയം ഇറങ്ങാറായിട്ടുണ്ട്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ, അള്ളാഹു തന്നെ സത്യം, ഈസാ അലൈഹി സ്ലാം നിങ്ങളിൽ ഇറങ്ങാറായിട്ടുണ്ട്, അതായത് ലോകാവസാനം ആസന്നമായിട്ടുണ്ട്. ഹക്കമൻ ആദലൻ, അദ്ദേഹം വരുന്നത് നീതിമാനായ ഭരണാധികാരി ആയിക്കൊണ്ടാണ്. ഫയക്സിറു സലീബ വയഖ്തുലുൽ ഖൻസീറ വയലുൽ ഹർബ വയഫീദുൽ മാല, അദ്ദേഹം കുരിശുകൾ പൊട്ടിച്ചു കളയുകയും പന്നികളെ കൊന്നുകളയുകയും അദ്ദേഹം യുദ്ധങ്ങൾ ഇല്ലാതാക്കുകയും അതേപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്വത്ത് ധാരാളമായി ഒഴുകുകയും ഹത്താലാ യഖ്ബലുഹു അഹദുന തതകൂന സജദതു ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരാളും ആ സ്വത്തുകൾ സ്വീകരിക്കാനുണ്ടാവില്ല. ഒരു സുജൂദാണ് ഭൂമിയിലുള്ള എല്ലാ സ്വത്തിനേക്കാളും ഏറ്റവും മികച്ചത് എന്ന അവസ്ഥ ആ നാടിന് വരുന്ന തഖ്വയുടെ മാറ്റവും ജനങ്ങൾ സുഹൃദിലേക്ക് വരികയും അങ്ങനെ അവർ സുജൂദിന് പ്രാധാന്യം കൊടുത്ത് സ്വത്തുക്കളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കടന്നുവരും എന്ന് ഈ ഹദീസിന്റെ ശർഹുകളിൽ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അത്തായിഫത്തുൽ മൻസൂറ, വിജയം നേടിയ കക്ഷി, സലഫിന്റെ മാർഗം അവലംബിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ആദർശവും അവരുടെ സംസ്കാരവും അവരുടെ ദീനും വ്യക്തമായി മനസ്സിലാക്കി അങ്ങനെയുള്ള സലഫിയത്തിൽ അത്തായിഫത്തുൽ മൻസൂറയായി ജീവിതം നയിക്കുന്ന ഒരു ജനതയിലാണ് ഈസാ അലൈഹി സ്ലാം വന്നിറങ്ങുക എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ തവണ മനസ്സിലാക്കിയതുപോലെ ഇമാം മഹദിക്ക് വേണ്ടി ഇഖാമത്ത് കൊടുത്തു കഴിയുന്ന സമയത്ത് അദ്ദേഹം പള്ളിയിലേക്ക് വരും. അദ്ദേഹത്തെ കാണുമ്പോൾ യാ റൂഹല്ലാ തഖദ്ദം, അള്ളാഹുവിന്റെ റൂഹേ അങ്ങ് മുന്നോട്ട് വരിക എന്ന് ഈസാ അലൈഹി സ്ലാമിനെ മഹദി വിളിക്കും. ഫയഖൂൽ, അപ്പൊ അദ്ദേഹം പറയും, ലാ ഇല്ല ബഅദുക്കും അലാ ബഅദിൻ ഉമറ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് അമീറുമാരാണ്. തക്രീമത്തല്ലാഹി ഹാദിഹിൽ ഉമ്മ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു ആദരവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്നിട്ട് ഫയുസല്ലി ഈസാ ഖൽഫഹു, ഈസാ അലൈഹി സ്ലാം അദ്ദേഹത്തിന്റെ പിറകിൽ നമസ്കരിക്കുന്നു. നേരത്തെ മഹദിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി ഈസാ അലൈഹി സ്ലാമിനെ വധിച്ചു കളഞ്ഞുവെന്ന് അന്യായമായി പ്രചരിപ്പിച്ച യഹൂദികൾക്ക് കൂടി മറുപടിയാണ്. ക്രിസ്ത്യാനികൾക്ക് മറുപടി നൽകുന്നു, കുരിശിനെ തകർക്കുകയും പന്നികളെ കൊന്നുകളയുകയും ചെയ്തുകൊണ്ട് അവർക്കിടയിലുണ്ടായിരുന്ന ദുഷിച്ച ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഈസാ അലൈഹി സ്ലാം ആ തിരിച്ചുവരവിൽ, അദ്ദേഹത്തിന്റെ ഭൂമിയിലേക്കുള്ള വരവിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു പാഠമാകുന്നതുപോലെ മറുപടി നൽകുന്നതുപോലെ യഹൂദികൾക്ക് മറുപടി നൽകും. കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നുള്ള അവരുടെ വാദം അത് കള്ളമാണ് എന്ന് ഈസാ അലൈഹി സ്ലാം നേരിട്ട് പ്രഖ്യാപിക്കുകയും ആ ഈസാ നബിക്കേ ജീവിത നേരത്തെ തന്നെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്ന ആ യഹൂദികളുടെ പിന്തലമുറക്കാർ, ആ പിന്തലമുറക്കാർ ദജ്ജാലിന്റെ കൂടെ അണിനിരക്കുമ്പോൾ ദജ്ജാലിനെയും അവരെയും അദ്ദേഹം കൊന്നുകളയും. നമുക്കറിയാം ഈസാ അലൈഹി ഇസ്ലാമിന്റെ പട നീങ്ങുമ്പോഴാണ് ഓരോ ചെടിയും മരവും കല്ലുകളും അവരുടെ പിറകിൽ ഒരു യഹൂദി ഒളിച്ചു നിന്നാൽ ആ മതില് പറയും, ആ കല്ല് പറയും, ആ മരം പറയും, എന്റെ പിറകിൽ ഒരു യഹൂദിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഈസാ നബിയുടെ പടയാളികൾ അവരെ വധിച്ചു കളയുകയും ചെയ്യുന്ന അപമാനമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദികളുടെ തലവനായ ദജ്ജാലിനെ വധിച്ചു കളയുന്നതോടെ യഹൂദികൾ ദുനിയാവിൽ തന്നെ ഏറ്റവും കടുത്ത അപമാനത്തിന് നേരിടുകയും അവരുടെ വാദങ്ങൾക്ക് ഈസാ അലൈഹി ഇസ്ലാമിലൂടെ മറുപടി നൽകുകയുമാണ് ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈസാ അലൈഹി ഇസ്ലാം മുഹമ്മദ് നബിയെ കുറിച്ച് പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് നമുക്കറിയാം അല്ലെ. മുബശ്ശിറൻ ബി റസൂലിൻ യതീ മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, ഈസാ അലൈഹി ഇസ്ലാം തന്നെ പറഞ്ഞതാണ് മുഹമ്മദ് എന്ന പേരിൽ വരുന്ന ഒരു റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ട് ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഇസ്രായേലിൽ വിളിച്ചുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാം പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ക്രൈസ്തവർക്ക് നസാറാക്കൾക്ക് മുഹമ്മദ് നബിയെ കുറിച്ച് പല വിവരങ്ങളുമുണ്ട്. മുഹമ്മദ് നബിയെ കുറിച്ച് ഈസാ നബി പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഈസാ നബി പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഇൻജീലിൽ മുഹമ്മദ് നബിയെ കുറിച്ച് എന്താണുള്ളത്. അതിൽ ചില സൂചനകൾ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളതാണ്. വമസലുഹും ഫിൽ ഇൻജീലി കസറൈൻ, അതാ സ്വഹാബത്തിനെ സംബന്ധിച്ചും ഇൻജീലിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ കൂടെയുള്ള സ്വഹാബത്തുകൾ എന്താണ്, അവരുടെ ഉപമ ഒരു കൃഷി പോലെയാണ് എന്നാണ്. സ്വഹാബികൾ ഒരു കൃഷിയോട് ഉപമിച്ചിരിക്കുന്നു ഇൻജീലിൽ. ഈസാ നബി അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെ അതിന്റെ ആ ശത്ത് അതിന്റെ ആ മുള പുറത്തേക്ക് വരികയും അതേപോലെ അത് ബലമുള്ളതാവുകയും കരുത്താർജിച്ച് പുട്ടി നേടുകയും എന്നിട്ട് ഫസ്തമാല സൂഖി അതിന്റെ തണ്ടിൽ അത് നേരെ നിവർന്നു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കൃഷി, ഒരു ധാന്യം അതിന്റെ വിളവ് ഏറ്റവും പൂർണ്ണതയോടുകൂടി എങ്ങനെയാണോ നൽകുന്നത് ആ രൂപത്തിൽ യാതൊരു ദോഷവുമില്ലാതെ ഗുണം മാത്രം നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും എല്ലാ നിലക്കും പിൻബലം നൽകുന്ന അനുയായികളാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്ന് ഇൻജീലിൽ വന്നതായി ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്തിൽ. അങ്ങനെ ഈസാ നബിയെ കാണുമ്പോൾ കുറെ അഹ്ലി കിതാബിൽപ്പെട്ട ഒരുപാട് ആളുകൾ മുഅ്മിനായിട്ടുണ്ടാകും, വേറെ കുറെ ആളുകൾ യഹൂദികളുടെ കൂടെ കൂടിയിട്ടുണ്ടാകും. ഏതായിരുന്നാലും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നാം നേരത്തെ മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിന്റെ അനുയായികളെ കുറിച്ചും പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ വലിയ സത്യമാണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാകും. സത്യസന്ധമായി ഈസാ നബിയുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് ദജ്ജാലിനെതിരെയും അതേപോലെ പിന്നീട് മറ്റു ചിലർക്കെതിരെയും എല്ലാമുള്ള പോരാട്ടങ്ങളിൽ ഈസാ നബിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർ നരകത്തിൽ നിന്ന് പോലും സുരക്ഷിതരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബലഗനി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, പണ്ട് സ്വഹാബികൾ ഷാം കീഴടക്കിയ സ്വഹാബികളെ കണ്ട ഒരു രംഗമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. തൊട്ടുടനെ അവർ ഷാം കീഴടക്കിയ സ്വഹാബികൾ അവരെ അവിടെയുള്ള അന്നത്തെ കാലത്ത് നസാറാക്കൾ കണ്ട ഒരു കാര്യം, യഖൂലുൻ അവർ പറയുകയാണ്, വല്ലാഹി ലഹാ ഉലൈ ഖൈറു മിനൽ ഹവാരിയീൻ, ഇവർ ഹവാരികളെക്കാൾ ഉത്തമരാണ്. ഫീമാ ബലഗന, നമുക്ക് നാം മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന പിന്നെ വിവരമനുസരിച്ച് അവർ അവരുടെ കിതാബിൽ നിന്നും അവരുടെ പാഠങ്ങളിൽ നിന്നും പഠിച്ച ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബിയെ കുറിച്ചും മുഹമ്മദ് നബിയുടെ അനുയായികളെ കുറിച്ചും പഠിച്ചിട്ടുള്ള ആ കാര്യം അവർ അതേപോലെയാണ്, അതിനേക്കാൾ ഉത്തമരാണ്. അതായത് വരാനിരിക്കുന്ന ഒരു നബിയെ കുറിച്ചും ആ നബിയുടെ കൂടെയുള്ള അനുയായികളായ സ്വഹാബത്തിനെ സംബന്ധിച്ചും നേരത്തെ തങ്ങളുടെ സ്വന്തം കിതാബിൽ നിന്ന് വായിച്ചത് സത്യമാണ് എന്ന് സ്വഹാബത്തിനെ നേരിൽ കണ്ട പിന്നെ ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള കാര്യം എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു കസീർ പറഞ്ഞു, വസദഖു ഫീ ദാലിക് ഫഇന്ന ഹാദിഹിൽ ഉമ്മത്ത് മുഅല്ലമത്തുൻ ഫിൽ കുതുബിൽ മുതഖദ്ദമ, ഈ ആ വിഷയത്തിൽ അവർ പറഞ്ഞ വാക്ക് സത്യമാണ്, ഈ ഉമ്മത്ത് കഴിഞ്ഞുപോയ വേദങ്ങളിലെല്ലാം താളിയും നൽകപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റം ബഹുമാനവും ആദരവും നൽകപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആദരവ് അർഹിക്കുന്ന ഉമ്മത്താണ് എന്ന് കഴിഞ്ഞുപോയ നബിമാർക്ക് വിവരം നൽകപ്പെട്ടിട്ടുണ്ട്. വലഖ്ബാരിൽ മുത്തദാവില, നാട് നിങ്ങളെ അറിയപ്പെട്ട ചരിത്രങ്ങളിൽ ആ വിഷയമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്കും അതേപോലെ യഹൂദികൾക്കുമെല്ലാം ഒരു റദ്ദായി, ഒരു മറുപടിയായി ഈസാ അലൈഹി സ്വലാമിന്റെ ഈ ഇറക്കം അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു എന്ന് കാണാൻ കഴിയും. പിന്നെ അള്ളാഹുവിന്റെ ഒരു സുന്നത്തിന്റെ പൂർണ്ണതയും നടക്കുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പിന്നെ പറയുന്നത് നിങ്ങളെ ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത്, മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത്. അങ്ങനെ ഈസാ അലൈഹി സ്വലാം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ആ ചര്യപ്രകാരം മനുഷ്യരിൽ അള്ളാഹു നിശ്ചയിച്ച ആ സുന്നത്തനുസരിച്ച് ഈസാ അലൈഹി സ്വലാമും മണ്ണിലേക്ക് അടങ്ങുക എന്നത് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ ആ സുന്നത്ത് നടപ്പാകുന്നതിനായി കൂടിയാണ് ഈസാ അലൈഹി സ്വലാം ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ലോകാവസാനത്തിന്റെ അടയാളം എന്നതോടൊപ്പം തന്നെ ഈസാ അലൈഹി സ്വലാമിന്റെ ഭൂമിയിലേക്കുള്ള ഇറങ്ങിവരവിനെ സംബന്ധിച്ച് അതിലടങ്ങിയിരിക്കുന്ന അനേക യുക്തികൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം പഠിക്കുകയും അതുവഴി നമ്മുടെ ഈമാൻ ദൃഢമാവുകയും പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുകയും ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകണം എന്നുള്ളതാണ്. ഇതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ലക്ഷ്യം ആ നിലവാരത്തിൽ ഉയരാനും ശുദ്ധീകരിക്കപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഉസീകും സാനിയം വഇയായ ബിതഖ്വല്ലാ. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യൻസലന്ന ഇബ്നു മറിയം ഹക്കമൻ ആദിലൻ. അള്ളാഹുവാണ് സത്യം, മറിയമിന്റെ മകൻ നീതിമാനായ ഭരണാധികാരിയായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഫലയക്സിറന്ന സ്വലീബ വലയഖ്തുലന്ന ഖൻസീറ, വന്നാലുള്ള പ്രവർത്തനം ആദ്യം ദജ്ജാലിനെ വധിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചു. അത് കഴിഞ്ഞാൽ കുരിശുകൾ പൊട്ടിച്ചു കളയുകയും അതേപോലെ തന്നെ പന്നികളെ കൊന്നുകളയുകയും ചെയ്യും. അപ്രകാരം അദ്ദേഹം ഹജ്ജും ഉംറയും നിർവഹിക്കാനായിട്ടെത്തും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലദീ നഫ്സി ബിയദി ലൈഹില്ലന്ന ഇബ്നു മറിയം ബിഫജ്ർ റൗഹാ. റൗഹയിൽ വെച്ച് ഇബ്നു മറിയം പിന്നെ ദിക്രുകൾ ഉയർത്തും, തഹ്ലീലും അതേപോലെ തന്നെ തൽബിയത്തും അദ്ദേഹം ഉയർത്തും. ഹാജ്ജൻ ഔ മുഅ്തമിറൻ, ഒന്നുകിൽ ഹജ്ജിനായിട്ട് അല്ലെങ്കിൽ ഉംറക്കായിട്ട്, മറ്റു ചില റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ അത് രണ്ടിനുമായിട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കാനായിട്ട് അദ്ദേഹം തൽബിയത്തുകളുമായി ശബ്ദമുയർത്തിക്കൊണ്ട് കടന്നുവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലം അദ്ദേഹത്തിന്റെ ചുറ്റും ഈ ഉമ്മത്തിൽ സമൃദ്ധിയായിരിക്കും, നിർഭയത്വമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സുമ യുർസിലുല്ലാഹു മതറൻ ലാ യകും മിൻ ഹുബൈതു മദരിൻ വലാ വബരിൻ. എവിടെയാണ്, ഏത് തരത്തിലാണെങ്കിലും, ചെറിയ വീടാണെങ്കിലും അതേപോലെ തന്നെ മലകളിലുള്ള വീടാണെങ്കിലും ഏതൊരു വീട്ടിലാണെങ്കിലും ഒരു മഴ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മഴയെ അയക്കും ആ കാലഘട്ടത്തിൽ. ഫയഗസ്സലുൽ അർള, ഭൂമിയെ മുഴുവൻ ആ മഴ കഴുകിക്കളയും എന്നാണ്. ഹത്തായ തുറുക്കഹ കസൽഖ, ചെറിയ റിപ്പോർട്ടിൽ കസൽഫ എന്നാണുള്ളത്, അതായത് ഒരു മിനുത്ത പ്രതലം പോലെ. വേറെ ചില റിപ്പോർട്ടിൽ കൽമീർ ആത്തി, ഒരു കണ്ണാടി പോലെ ഒരു മഴ പെയ്ത് ഭൂമിയെ ശുദ്ധീകരിച്ച് അത് വഴുവഴുപ്പുള്ള ഒരു ഒരു മിനുസമുള്ള ഒരു പ്രതലമാക്കി അതിനെ മാറ്റും. സുമ യുഖാലു ലിൽ അർളി, അങ്ങനെ ഒന്നുമില്ലാത്ത ആ ഭൂമിയോട് അള്ളാഹു കൽപ്പിക്കും, ഒരു മഴ പെയ്ത് എല്ലാം ശുദ്ധീകരിച്ച് എല്ലാ കളങ്കങ്ങളും നീങ്ങി അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കും. അൻബിതീഥ മറക്കി, നിന്റെ കനികളെ നീ മുളപ്പിക്കുക. വറുദ്ദി ബറക്കത്തിക്ക്, നിന്റെ എല്ലാ ബറക്കത്തുകളും അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നീ കൊണ്ടു മടക്കിക്കൊണ്ടുവരിക. അങ്ങനെ എല്ലാം ഒരു മഴയിലൂടെ കളഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഫയോമ ഇതിൻ തഅ്കുലുൽ ഉസാബത്തും, അങ്ങനെ എല്ലാവരും അന്നേ ദിവസം അള്ളാഹു നൽകിയ ആ അനുഗ്രഹത്തിൽ നിന്ന് ധാരാളമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു ഒട്ടകത്തിന്റെ മുലയൂട്ടുന്ന ഒരു ഒട്ടകത്തിൽ നിന്ന് ഒരു വലിയ സംഘം ആളുകൾക്ക് മതിയാകുന്നത്ര പാലാണ് ലഭിക്കുക. മനസ്സിലായില്ലേ? ഒരു കബീലക്ക് മതിയാകുന്ന പാല് ഒരു പശുവിൽ നിന്ന് ലഭിക്കും, ഒരു വലിയ കുടുംബത്തിന് മതിയാകുന്ന പാല് ഒരാടിൽ നിന്ന് ലഭിക്കും. അങ്ങനെ പിന്നീട് ഭൂമിയിൽ വിളവുകളും ചെടികളുമെല്ലാം തിരിച്ച് സമൃദ്ധി ഈസാ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ തിരിച്ചു വരുന്നതോടെ ഏറ്റവും ക്ഷേമകരമായ ഒരു കാലഘട്ടമാണ് ഈ ഉമ്മത്തിന് ഇവിടെ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീർഘമായ ഹദീസുകളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.
ഈസബിന് മറിയം, ഈസബിനി മറിയം, ഈസാ അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അർഹതയുള്ള ആള് ഞാനാകുന്നു. ലിഅന്നഹു ലം യകുൻ ബൈനി വബൈനഹു നബിയ്യുൻ, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ മറ്റൊരു നബി ഉണ്ടായിട്ടില്ല. ഈസാ നബി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നബി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ ഞാനാണ് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ളത്. വൈനഹു നാസിലുൻ, തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഫയഹലികുല്ലാഹു ഫീ സമാനിഹിൽ മസീഹ ദജ്ജാൽ, അങ്ങനെ അദ്ദേഹത്തിന്റെ ഈസാ നബിയുടെ കാലത്താണ് അള്ളാഹു മസീഹു ദജ്ജാലിനെ പിന്നെ നശിപ്പിച്ചു കളയുന്നത്. അങ്ങനെ ഭൂമിയിൽ അള്ളാഹു നിർഭയത്വം കൊണ്ടുവരും. മസീഹു ദജ്ജാലിന്റെ നാശത്തോടുകൂടി അള്ളാഹു ഇവിടെ സമാധാനം കൊണ്ടുവരും, നിർഭയത്വം കൊണ്ടുവരും. സിംഹം ഒട്ടകത്തിന്റെ കൂടെ ഉല്ലസിക്കുന്ന ഒരു കാലഘട്ടം. വന്നിമാറുമാൽ ബഹർ, പുലികൾ മാടുകളുടെ പശുക്കളുടെ കൂടെ ഉല്ലസിക്കുന്ന ഒരു കാലഘട്ടം. വദ്ധിയാബുമാൽ ഗനം, ചെന്നായ്ക്കൾ ആടുകളുടെ കൂടെ ഉല്ലസിക്കുന്ന ഒരുമിച്ച് കഴിയുന്ന ഒരു കാലഘട്ടം. വയൽ അബുസുബിയാനു ബിൽ ഹയ്യാത്തിലാ തദുറുഹും, കുട്ടികളെല്ലാം ചെറിയ കുട്ടികൾ പാമ്പുകളുടെ കൂടെ വിഷസർപ്പങ്ങളുടെ കൂടെ കഴിച്ചുകൂട്ടുന്ന ഒരു കാലഘട്ടം. ആ സർപ്പങ്ങൾ അവർക്കൊന്നും ഒരു യാതൊരു ദ്രോഹവും വരുത്താതെ, അങ്ങനെ വന്യജീവികളെ പോലും ഭയപ്പെടേണ്ടതില്ലാത്ത വണ്ണമുള്ള സമാധാനമാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഈ വരവിൽ ലോകം നേരിട്ട് ദർശിക്കാൻ പോകുന്നത് ലോകാവസാനത്തിന് മുമ്പായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതുമായി മറ്റൊരു റിപ്പോർട്ടിൽ, അവിടെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നവർക്കിടയിൽ പകയും വിദ്വേഷവും പരസ്പരമുള്ള അസൂയയും ഇതെല്ലാം നീങ്ങിപ്പോകും. ഇങ്ങനെയുള്ള ഒരു കാലം നമ്മുടെ ചുറ്റും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈസാ അലൈഹി ഇസ്ലാമിയുടെ സാന്നിധ്യത്തിൽ ഈ ഉമ്മത്തിൽ യാതൊരു പകയുമില്ലാതെ, ഒരു വിദ്വേഷവുമില്ലാതെ, പരസ്പരം അസൂയയില്ലാതെ കഴിച്ചുകൂട്ടുന്ന ഒരു കാലമുണ്ടാകും. വലയുദ്ഔന ഇലൽ മാൽ ഫല യഖ്ബലുഹു അഹദുൻ, അന്ന് സ്വത്തുക്കളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ആരും ആക്ഷണം സ്വീകരിക്കുന്നില്ല, ആർക്കും സ്വത്ത് വേണ്ട. എല്ലാവർക്കും ഈ സമൃദ്ധമായ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള തഖ്‌വയിലുള്ള ഈ സുഹൃത്തിന്റെ ജീവിതം മതിയാകുമെന്നാണ്. അന്ന് ഏറ്റവും വില കൂടിയ ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾ ലഭിച്ചാൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ തക്കവണ്ണം ജനങ്ങളിൽ സുഹൃത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവിയെ പോലുള്ള മുഹദ്ദിസുകൾ അതിനെ ശർഹ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്രകാരം ഏഴു വർഷക്കാലം സഹീഹ് മുസ്ലിമിൽ വ്യക്തമാക്കുന്നത് കാണാം. സുമ്മ യം കുസു സബ്അ സനീൻ, അങ്ങനെ അദ്ദേഹം ഏഴു വർഷങ്ങൾ താമസിക്കും. ലൈസ ബൈന സനൈനി അദാവത്തുൻ, രണ്ടാളുകൾക്കിടയിൽ ശത്രുതയില്ലാത്ത ഏഴു വർഷങ്ങൾ. സുമ്മ യുർസിലുല്ലാഹു റീഹൻ ബാരിദ, പിന്നീട് അള്ളാഹു ഒരു തണുത്ത കാറ്റിനെ അയക്കും. മിൻ ഖബലി ശാം, ശാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശീതക്കാറ്റ് വരും. ഫലാ യബ്ഖ അലാ വജ്ഹിൽ അർളി അഹദും ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തി മിൻ ഖൈരിൻ ഔ ഈമാൻ, അന്ന് ആരുടെയെങ്കിലും കൽബിൽ ഒരണുത്തൂക്കമെങ്കിലും ഈമാനോ നന്മയോ ഉണ്ടെങ്കിൽ അവരെയെല്ലാം ആ കാറ്റ് തഴുകിപ്പോയാൽ ഇല്ലാ ഖബലത്തുഹു, ആ കാറ്റ് അവരെ പിടിക്കാതിരിക്കില്ല. ഏഴു കൊല്ലം കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെടും. ഈ മുസ്ലിങ്ങൾ ഈമാൻ അണു അളവെങ്കിലും ഈമാനുള്ള മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകളിൽ 40 വർഷം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു കാണും. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഈസാ അലൈഹി സ്വലാമിന്റെ ദുനിയാവിലെ ജീവിതകാലം 40 വർഷമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിലും അതിലേറ്റവും മുൻഗണനയുള്ള അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. പണ്ഡിതന്മാരെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇബ്നു കസീർ അടക്കമുള്ള ഉലമാക്കൾ, അതേപോലെ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ, അതായത് ഈസാ അലൈഹി സ്ലാം ആദ്യ കാലഘട്ടത്തിൽ 33 വർഷമായിരുന്നു ഭൂമിയിൽ ജീവിച്ചത്. പിന്നീട് അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് ലോകാവസാനത്തിന് അടയാളമായി ഞാൻ ഈ സൂചിപ്പിച്ച സിഫത്തുകളോടുകൂടി, ഈ പ്രവർത്തനങ്ങളോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയച്ചു. അദ്ദേഹം ദജ്ജാലിനെ വധിച്ചു കളഞ്ഞു, അദ്ദേഹം കുരിശുകൾ തകർക്കും, അദ്ദേഹം യഹൂദികളെ മുഴുവൻ കൊന്നുകളയും, അതേപോലെ തന്നെ അദ്ദേഹം ജിസിയ നിർത്തലാക്കും, യുദ്ധമില്ലാതാക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ സമൃദ്ധിയും ക്ഷേമവും സമാധാനവും നിർഭയത്വവും അദ്ദേഹത്തിന്റെ കാലത്ത് ഇവിടെ വിളയാടും. ഇതെല്ലാം നടക്കും. ഇങ്ങനെയുള്ള ഈ പ്രവർത്തികൾ ഇതെല്ലാം ഏഴു വർഷം, അപ്പം നേരത്തെയുള്ള 33 ഈ ഏഴും ചേർന്നാണ് 40 എന്നുള്ള റിപ്പോർട്ടുകളെ പണ്ഡിതന്മാർ യോജിപ്പിച്ച് സംസാരിച്ചത് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അദ്ദേഹം റബ്ബല്ലെന്നും ഇലാഹല്ലെന്നും അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ് എന്നും പിന്നെ അഹ്ലി കിതാബായ ആളുകൾക്കും മുഅ്മിനുകൾക്ക് പ്രത്യേകിച്ചും അത് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപ്രകാരം ഒരു അദ്ദേഹം ഈ മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്താണ് ക്രൂശിൽ യാത്രയായത് എന്ന ക്രൈസ്തവരുടെ വാദത്തെ അദ്ദേഹം തന്നെ നേരിട്ട് എതിർക്കുകയും വലാത്ത സിർവാസിരത്തും വിസർ ഉഹറ ഒരു പാപം ഏറ്റെടുക്കുന്നവനും മറ്റൊരാളുടെ പാപഭാരം ഒരിക്കലും പേറുകയില്ല എന്നുള്ള തത്വം ഐസ അലൈഹിസലാമിൽ നിന്ന് തന്നെ അവർ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ലോകാവസാനം സത്യമാണ്, ലോകം അവസാനിക്കുമെന്നുള്ളത് സത്യമാണ്, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ളത് സത്യമാണ്, വിചാരണ സത്യമാണ്. ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മറ്റാരും സഹായികളില്ലാതെ അള്ളാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് സത്യമാണ്, സ്വർഗവും നരകവും സത്യമാണ്. ആ തിരിച്ചറിവിനാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നാം പഠിക്കുന്നത്. ഇപ്രകാരം അള്ളാഹുവിനെ ഭയപ്പെടുന്ന, സൂക്ഷിച്ച് ജീവിക്കുന്ന, നരകാഗിനിയെ പേടിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين